അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 22. പൗലോസ് പറഞ്ഞു,
എന്റെ സഹോദരന്മാരെ, പിതാക്കളെ, എന്നെ ശ്രദ്ധിച്ചാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ന്യായവാദം അവതരിപ്പിക്കുന്നു.
പൗലോസ് യഹൂദ ഭാഷ സംസാരിക്കുന്നത് യഹൂദർ കേട്ടു. അതിനാൽ അവർ ശാന്തരായി. പൗലോസ് പറഞ്ഞു,
ഞാനൊരു യഹൂദനാണ്. കിലിക്കിയയിലെ തർസോസിലാണ് ഞാൻ ജനിച്ചത്. യെരൂശലേമിൽ ഞാൻ വളർന്നു. ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്നു ഞാൻ. നമ്മുടെ പിതാക്കന്മാരുടെ ന്യായപ്രമാണം അവൻ എന്നെ സസൂക്ഷ്മം പഠിപ്പിച്ചു. നിങ്ങളെല്ലാവരും ഇന്നായിരിക്കും പോലെ ഞാൻ അന്ന് ദൈവശുശ്രൂഷയിൽ വളരെ തീക്ഷ്ണതയുള്ളവനായിരുന്നു. യേശുവിന്റെ മാർഗം സ്വീകരിച്ചവരെ ഞാൻ പീഡിപ്പിച്ചിരുന്നു. ഞാൻ മൂലം അവരിൽ ചിലർ കൊല്ലപ്പെടുക കൂടി ചെയ്തു. സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ പിടികൂടി തടവറയിലിട്ടു. മഹാപുരോഹിതനും ജനത്തിന്റെ മൂപ്പന്മാരുടെ സഭയ്ക്കും ഇതൊക്കെ സത്യമാണെന്ന് പറയാൻ കഴിയും. ഒരിക്കൽ ഈ നേതാക്കൾ എനിക്ക് ചില കത്തുകൾ തന്നു. ദമസ്കോസിലെ യഹൂദ സഹോദരന്മാർക്കുള്ളതായിരുന്നു ആ കത്തുകൾ. യേശുവിന്റെ ശിഷ്യന്മാരെ പിടിച്ച് ശിക്ഷിക്കാനും കൊണ്ടുവരാനുമായി ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. എന്നാൽ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ എനിക്ക് ചിലത് സംഭവിച്ചു. ഞാൻ ദമസ്കോസിനോട് അടുത്തപ്പോൾ ഉച്ചയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു തീക്ഷ്ണമായ പ്രകാശം എനിക്ക് ചുറ്റും തിളങ്ങി. ഞാൻ തറയിൽ വീണു. ഒരശരീരി എന്നോട് പറയുന്നതായി ഞാൻ കേട്ടു, ശൌൽ, ശൌൽ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? ശബ്ദം പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. എന്നോടൊത്തുണ്ടായിരുന്നവർക്ക് അത് കേൾക്കാനായില്ല. എങ്കിലും അവർ ആ പ്രകാശം കണ്ടു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് മറുപടി പറഞ്ഞു, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക. അവിടെ നിനക്കായി ഞാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നതെല്ലാം നിന്നെ അറിയിക്കും. പ്രകാശത്തിന്റെ തീക്ഷ്ണത മൂലം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ എന്നോടൊപ്പമുള്ള പുരുഷന്മാർ എന്നെ ദമസ്കോസിലേക്ക് നയിച്ചു. ദമസ്കോസിൽ അനന്യാസ് എന്നൊരുവൻ എന്നെ സമീപിച്ചു. അയാൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവനും ഭക്തനുമായിരുന്നു. അവിടെ താമസിച്ചിരുന്ന യഹൂദരെല്ലാം അനന്യാസിനെ ആദരിച്ചിരുന്നു. അയാൾ എന്റെ അടുത്തെത്തി പറഞ്ഞു, സഹോദരനായ ശൗൽ, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. പെട്ടെന്ന് എനിക്ക് കാഴ്ച കിട്ടി. അനന്യാസ് എന്നോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ പണ്ട് തന്നെ തിരഞ്ഞെടുത്തു. തന്റെ പദ്ധതി അറിയാനാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. നീതിമാനെ, യേശുവിനെ കാണുന്നതിനും അവന്റെ വാക്കുകൾ കേൾക്കുന്നതിനുമാണ് നിന്നെ തിരഞ്ഞെടുത്തത്. നീ എല്ലാവർക്കും അവന്റെ സാക്ഷിയായിരിക്കും. നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ആളുകളോട് പറയും. ഇനി അധികം കാക്കേണ്ടതില്ല. എഴുന്നേൽക്കൂ, സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. സ്വയം രക്ഷിക്കാൻ അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ ചെയ്യുക. പിന്നീട് ഞാൻ യെരൂശലേമിൽ മടങ്ങിയെത്തി. ദൈവാലയത്തിൽ വച്ച് പ്രാർത്ഥിക്കുകയായിരുന്ന എനിക്ക് ഒരു ദർശനമുണ്ടായി. യേശുവിനെ ഞാൻ കണ്ടു. യേശു എന്നോട് പറഞ്ഞു, വേഗം ഇപ്പോൾ തന്നെ യെരൂശലേം വിടുക. ഇന്നാട്ടുകാർ എന്നെപ്പറ്റി കൊടുക്കുന്ന സാക്ഷ്യം സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, പക്ഷേ കർത്താവേ, വിശ്വാസികളെ തടവിലിടുകയും മർദ്ദിക്കുകയും ചെയ്തവൻ ഞാനാണെന്നവർക്കറിയാം. നിന്നിൽ വിശ്വസിക്കുന്നവരെ പിടിക്കാൻ ഞാൻ എല്ലാ യഹൂദ പള്ളികളിലും കയറിയിറങ്ങി. അങ്ങയുടെ സാക്ഷി സ്തെഫാനോസ് കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നതായും അവർക്കറിയാം. സ്തെഫാനോസിന് വധിക്കണമെന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞവനാണ് ഞാൻ. അവന്റെ കൊലയാളികളുടെ വസ്ത്രം പിടിക്കുക വരെ ഞാൻ ചെയ്തു. എന്നാൽ യേശു എന്നോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടം വിടുക. ഞാൻ നിന്നെ വളരെ ദൂരെ ജാതികളുടെ ഇടയിലേക്ക് അയക്കാം.
ജാതികളുടെ ഇടയിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനം അവനെ ശ്രദ്ധിക്കുന്നത് നിർത്തി. അവർ ആക്രോശിച്ചു,
അവനെ കൊല്ലുക, ഈ ലോകത്തു നിന്നും അവനെ ഓടിക്കുക, ഇങ്ങനെ ഒരുത്തിനെ ജീവിക്കാൻ അനുവദിക്കരുത്.
അവർ നിലവിളിക്കുകയും വസ്ത്രങ്ങൾ മുകളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അവർ വായുവിൽ പൊടി പരത്തി. അപ്പോൾ പൗലോസിനെ പട്ടാളത്താവളത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സൈന്യാധിപൻ കൽപ്പിച്ചു. പൗലോസിനെ ചമ്മട്ടികൊണ്ടടിക്കാനും അവർ കൽപ്പിച്ചു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ അവനെതിരെ വിളിച്ചു കൂവുന്നതെന്ന് സൈന്യാധിപന് അതുവഴി അറിയണമായിരുന്നു. അതിനാൽ ഭടന്മാർ പൗലോസിനെ പൗലോസിനെ ചമ്മട്ടികൊണ്ട് മർദ്ദിക്കാനായി കെട്ടിയിട്ടു. എന്നാൽ പൗലോസ് അവിടെ ഉണ്ടായിരുന്ന ശതാധിപനോട് ചോദിച്ചു,
കുറ്റവാളിയെന്ന് തെളിയിക്കപ്പെടാത്ത ഒരു റോമാക്കാരനെ ചമ്മട്ടികൊണ്ട് മർദ്ദിക്കാൻ നിനക്ക് അധികാരമുണ്ടോ?
ഇതു കേട്ട ശതാധിപൻ ഇക്കാര്യ സൈന്യാധിപനോട് പോയി പറഞ്ഞു. ശതാധിപൻ പറഞ്ഞു,
നീ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അയാൾ ഒരു റോമക്കാരനാണ്.
സൈന്യാധിപൻ പൗലോസിനടുത്തെത്തി ചോദിച്ചു,
പറയൂ, നീ യഥാർത്ഥത്തിൽ റോമാക്കാരനാണോ?
പൗലോസ് പറഞ്ഞു,
അതെ.
സൈന്യാധിപൻ പറഞ്ഞു,
റോമാക്കാരനാകാൻ ഞാൻ ധാരാളം പണം കൊടുത്തതാണ്.
എന്നാൽ പൗലോസ് പറഞ്ഞു,
ഞാൻ ജന്മനാ റോമാക്കാരനാണ്.
പൗലോസിനെ ചോദ്യം ചെയ്യാൻ വന്നവർ പെട്ടെന്നു തന്നെ പിരിഞ്ഞുപോയി. റോമാക്കാരനായ പൗലോസിനെ കെട്ടിയിട്ടതിൽ സൈന്യാധിപൻ ഭയപ്പെട്ടു. പിറ്റേന്ന് ജനങ്ങൾ എന്തുകൊണ്ടാണ് പൗലോസിനെതിരെ സംസാരിക്കുന്നതെന്ന് പഠിക്കാൻ സൈന്യാധിപൻ തീരുമാനിച്ചു. അതിനാൽ അയാൾ മഹാപുരോഹിതന്മാരോടും യഹൂദസഭയോടും യോഗം ചേരാൻ ആവശ്യപ്പെട്ടു. സൈന്യാധിപൻ പൗലോസിന്റെ ചങ്ങലകൾ അഴിച്ചു. എന്നിട്ടയാൾ അവനെ കൊണ്ടുവന്ന് യോഗത്തിനു മുന്നിൽ നിർത്തി.